ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 136-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച അതേ വാക്യം തന്നെ നമുക്ക് വീണ്ടും വായിക്കാം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അപ്പോൾ 4 ജീവികളിലൊന്ന് എന്ന നിലയ്ക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിവുകളും ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതായ വിഷയങ്ങൾ ആലയത്തെക്കുറിച്ചായിരുന്നു. അതിലൊന്നാമത് ചിന്തിച്ചത് സ്വർഗീയ ദേവാലയം, 2-ാമത് ചിന്തിച്ചത് സമാഗമന കൂടാരം, 3-ാമത് നമ്മൾ പഠിച്ചത് ശലോമോൻ്റെ ദേവാലയം. ഇനി 4-ാമത്തെ ദൈവാലയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ തക്കൊണ്ട് പോവുകയാണ്. അത് സെരുബാബേലിൻ്റെ ദേവാലയമാണ്. യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനും ദാവീദിൻ്റെ വംശ പരമ്പരയിൽപ്പെട്ടവനുമായി ഒരു രാജകുമാരനായിരുന്നു സെരുബാബേൽ. ദൈവജനം ബാബിലോണിൽ പ്രവാസികളായി കഴിയുന്ന കാലത്ത് സെരുബാബേലും പ്രവാസിയായി ബാബിലോണിലായിരുന്നു. 70 വർഷത്തെ ബാബിലോൺ പ്രവാസം കഴിഞ്ഞപ്പോൾ BC 537 ദൈവാലയം പണിയുവാൻ പാർസി രാജാവായിരുന്ന കോരേശ് കൽപ്പന നൽകി. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഈ കൽപ്പന പ്രകാരം സെരുബാബേൽ യെരുശലേമിൽ നിന്ന് ദൈവാലയം പണിതു. ഇതാണ് സെരുബാബേലിൻ്റെ ദൈവാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ മേദോ പാർസ്യ സാമ്രാജ്യം നിലവിൽ വന്ന സാഹചര്യത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പാർസിയിലെ രാജാവായിരുന്ന കോരേശ് മേദ്യയിലെ രാജാവ് കോരേശിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ചിരുന്നു. BC 550 കോരേശ് ചക്രവർത്തി മേദ്യ രാജാവിനെയും പിന്നീട് ചിറ്റാസിയിലെ രാജാക്കന്മാരെയും ജയിച്ച് കീഴടക്കി. തുടർന്ന് ബാബിലോണിനെയും കീഴ്പ്പെടുത്തി. തത്സമയം ബെൽസസറായിരുന്നു ബാബിലോണിലെ രാജാവ്. ബെൽസസർ ബാബിലോണിനെ രക്ഷിക്കുന്നതിന് ആവത് ശ്രമിച്ചുവെങ്കിലും BC 539 കോരേശ് ബാബിലോണിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. പാർസികൾ അശൂര്യരെ പോലെ ക്രൂരന്മാരല്ലായിരുന്നതിനാൽ പാർസി ഭരണത്തിന് കീഴ്പ്പെട്ടിരുന്ന എല്ലാവരും പ്രായണ സൗഖ്യമായ ജീവിതം കടിച്ചു വന്നിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും അടിമകളായി പിടിച്ചുകൊണ്ട് വന്നുവരപ്പെട്ടവരെ തങ്ങളുടെ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ കോരേശ് രാജാവ് അനുവദിച്ചിരുന്നു. അങ്ങനെ യഹൂദന്മാർക്കും അവിടെ നിന്നും മോചനമായി. യഹൂദന്മാരെ തങ്ങളുടെ ജന്മദേശത്തേക്ക് മടങ്ങുവാൻ രാജാവ് അനുവദിക്കുക മാത്രമല്ല, യെരുശലേം പട്ടണവും അതിലുള്ള ദൈവാലയം പണിയുന്നതിനുള്ള ധനസഹായവും ചക്രവർത്തി അവർക്ക് ലഭ്യമാക്കി. മേദോ പാർസ്യ സാമ്രാജ്യത്തിന് കീഴിൽ സെരുബാബേൽ അവിടുത്തെ ഗവർണറായിരുന്നു. രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് സെരുബാബേൽ നേതൃത്വത്തിൽ ആദ്യ സംഘം യെരുശലേമിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. അപ്രകാരം തങ്ങളുടെ മാതൃ ദേശത്തേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചത് കേവലം ഒരു ന്യൂനപക്ഷം മാത്രമായിരുന്നു. അതായത് ഏകദേശം 600,000 ആളുകൾ മാത്രം. ബാബിലോണിലെ താരതമ്യേന സുഖകരമായ ജീവിതം ഉപേക്ഷിച്ച് ഏകദേശം 1,400 കിലോമീറ്റർ ദൂരം ക്ലേശപൂർവ യാത്ര ചെയ്ത് നശിപ്പിക്കപ്പെട്ട ദേവാലയം പണിയുക എന്നത് ശ്രമകരമായിരുന്നു. അതിന് ദൈവിക സമർപ്പണവും ത്യാഗ മനസ്ഥിതിയും ധൈര്യവും അത്യന്താപേക്ഷിതമായിരുന്നു. ദൈവാലയ പുനഃസ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കോരേശിനെ വിസ്മരിക്കാതെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ കോരേശ് ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു. ബാബിലോണിലെ ശിക്ഷിക്കുന്നതിനും ശൂന്യമാക്കപ്പെട്ട യെരുശലേമിൻ്റെ അറ്റകുറ്റം തീർക്കുന്നതിനും ദൈവാലയം പണികഴിപ്പിക്കുന്നതിനും യഹോവയാൽ അഭിഷേകം പ്രാപിച്ചവനും അവൻ്റെ പ്രിയനുമായ കോരേശിനെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. യെശയ്യാപ്രവചനം 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുക. താൻ യഹൂദനായിരുന്നില്ലെങ്കിലും യഹോവയായ കർത്താവിനെ ആരാധിച്ചിരുന്നതായി തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്നു. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 22-ാമത്തെ വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 5:13. ദാനിയേൽ 6-ാം അധ്യായം 28. ദാനിയേൽ 1:10. യെശയ്യാ പ്രവചനം 44:28 യെശയ്യാ 45:1. കോരേസ് രാജാവിൻ്റെ കൽപ്പനപ്രകാരം BC 537 സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ സ്വദേശത്തേക്ക് മടങ്ങി വന്ന യഹൂദന്മാർ ദൈവാലയം പണിതിരുന്ന സ്ഥാനത്ത് ആദ്യമായി ഒരു യാഗപീഠം പണിതു. തുടർന്ന് അവർ ദൈവാലയത്തിന് അടിസ്ഥാനം ഇട്ടു. എസ്രായുടെ പുസ്തകം 3:8. എന്നാൽ ദൈവാലയം പണിയുവാൻ ആരംഭിച്ചപ്പോൾ ഒട്ടനവധിയായ പ്രതികൂലങ്ങൾ തലവെക്കുവാൻ തുടങ്ങി. തങ്ങൾക്ക് പാർക്കുവാൻ പറ്റിയ വീടുകൾ കണ്ടെത്തുന്നതിലും ദേശത്തു നിന്നും ഭക്ഷിപ്പാൻ ആഹാരം ലഭിക്കുന്നതിലും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. മാത്രമല്ല, ദൈവാലയം പണിയുന്നതിനെ ദേശനിവാസികൾ എതിർക്കുകയും ചെയ്തതിനാൽ അവർക്ക് ആ സംരംഭം ഉപേക്ഷിക്കേണ്ടതായി വന്നു. അങ്ങനെ ദൈവാലയത്തിൻ്റെ പണി മുടങ്ങി. BC 520 ഹഗ്ഗായി, സെക്കരിയാവ് എന്നീ പ്രവാചകന്മാരുടെ കീഴിൽ ഗവർണറായിരുന്ന രത്നായിയും കൂട്ടരും അവരെ എതിർത്ത് രാജാവിന് പ്രതിഷേധക്കുറിപ്പ് എഴുതി അയച്ചു. തദവസരത്തിൽ മേദോ പാർസ്യ സാമ്രാജ്യത്തിൻ്റെ ഭരണ സാരഥ്യം വഹിച്ചിരുന്നത് ദാര്യാവേശ രാജാവായിരുന്നു. രാജാവ് കൊട്ടാരം രേഖകളിൽ നിന്ന് കോരേസിൻ്റെ മുൻകൽപ്പനയുടെ പകർപ്പ് കണ്ടെത്തുകയും ആ കൽപ്പന പ്രകാരം പണി നിർബാധം തുടരുവാൻ അനുവദിക്കുകയും ചെയ്തു. ദൈവാലയം പണിയോടനുബന്ധിച്ച് പലവിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ യഹൂദന്മാരുടെ ശത്രുക്കളിൽ നിന്ന് സെരുബ്ബാബേലിന് നേരിടേണ്ടി വന്നിരുന്നു എങ്കിലും ആ ഉദ്യമത്തിൽ താൻ വിജയിക്കുക തന്നെ ചെയ്തു. ബാബിലോണിൽ നിന്ന് സെരുബ്ബാബേലിനോട് കൂടെ മടങ്ങി വന്ന മതിലിൻ്റെ അറ്റകുറ്റം തീർത്തതിൽ പ്രധാനി യോശുവ ആയിരുന്നു. ഹഗ്ഗായി, സെക്കരിയാവ് എന്നീ പ്രവാചക പുസ്തകങ്ങളിൽ ഇവനെ യോശുവ എന്ന് പറഞ്ഞിരിക്കുന്നു. സെരുബ്ബാബേലും മഹാപുരോഹിതനായ യോശുവയും ദൈവാലയം പണി കഴിക്കുന്നതിന് യഹോവയാൽ പ്രത്യേകം നിയമിക്കപ്പെട്ടതാണെന്ന് BC 520 ഹഗ്ഗായി, സെക്കരിയാവ് എന്നീ പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിരുന്നു. സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണ് വിധ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെക്കരിയാ 4:6-9 ഈ വാക്യങ്ങൾ ഹഗ്ഗായി പ്രവാചകൻ സെരുബ്ബാബേലിനെ മുദ്രമോതിരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എൻ്റെ ദാസനായി സെയസ്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലെ നിന്നെ ഞാൻ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹഗ്ഗായി 2:23. പ്രധാനപ്പെട്ട രേഖകളിൽ കയ്യൊപ്പിന് പകരമായി രാജാവിൻ്റെ സീലായിട്ടാണ് മുദ്രമോതിരം പതിച്ചിരുന്നത്. 78 വർഷം മുൻപേ യഹോയാക്കീൻ രാജാവിനെ ബാബേൽ രാജാവ് അടിമയാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവനെക്കുറിച്ച് ദൈവം അരുളിച്ചേരുന്നത് എപ്രകാരമാണെന്ന് ശ്രദ്ധിക്കുക. യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ്യ രാജാവായ കൊന്യാവ് എൻ്റെ വലങ്കൈക്ക് ഒരു മുദ്രമോതിരമായിരുന്നതിനാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയുമെന്ന് യഹോയുടെ അരുളപ്പാട്. Yeremiah 22:24. എന്നാൽ അവൻ്റെ കൊച്ചുമകനായ സെരുബ്ബാബേൽ യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുദ്രമോതിരമായി യെരുശലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത് അതിശയോക്തിയായി തോന്നിയേക്കാം. ദാവീദിൻ്റെ രാജകീയ വംശാവലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർ ദൈവം വീണ്ടും അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണിത്. എങ്കിൽ പോലും ഈ പ്രവചനം സമ്പൂർണമായി നിറവേറിയത് സെരുബ്ബാബേലിൻ്റെ വംശാവലിയിൽപ്പെട്ടവനും ദാവീദിൻ്റെ സന്തതിയുമായ യേശു ക്രിസ്തുവിലായിരുന്നു. മനുഷ്യവർഗത്തിന് മേൽ ദൈവിക മുദ്ര പൂർണ്ണമായി പതിപ്പിച്ചത് യേശുവായിരുന്നല്ലോ. മനുഷ്യവർഗത്തിന്മേൽ ദൈവിക മുദ്ര പൂർണ്ണമായി പതിപ്പിച്ചിരുന്നത് യേശുവായിരുന്നു. ദൈവാലയത്തിൻ്റെ പണി അനേക വർഷങ്ങളോളം മുടങ്ങിക്കിടന്നു എങ്കിലും യഹോവ കരുണയോടെ യെരുശലേമിലേക്ക് തിരിഞ്ഞതിനാൽ ഹഗ്ഗായിയും സെക്കരിയാവും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നിയുക്തരാകുകയും അങ്ങനെ അവർ വീണ്ടും പണി തുടങ്ങുകയും 4 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുകയും ചെയ്തു. തൽഫലമായി ദാര്യാവേശ രാജാവിൻ്റെ വാഴ്ചയുടെ 6-ആം ആണ്ടിൽ BC 516 ദൈവാലയ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. യെശയ്യാവിൻ്റെ പുസ്തകം 4:15-16 ഈ വാക്യങ്ങൾ. സെരുബ്ബാബേലിൻ്റെ ദൈവാലയത്തെക്കുറിച്ച് അധികം തെളിവുകളൊന്നും വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നും നമുക്ക് ലഭ്യമല്ല. എങ്കിലും ശലോമോൻ്റെ ദേവാലയം പോലെ തന്നെയാകാം അവർ ഈ ദേവാലയവും പണി കഴിപ്പിച്ചത് എന്ന് നമുക്ക് ന്യായമായി കരുതാം. ഈ ദൈവാലയത്തിനും 2 പ്രാകാരങ്ങൾ ഉണ്ടായിരുന്നു. പുറത്തെ പ്രാകാരത്തിൽ ജനങ്ങൾക്ക് പ്രവേശിക്കാം. ദൈവാലയത്തെ ചുറ്റിരുന്ന അകത്തെ പ്രാകാരത്തിൽ പുരോഹിതന്മാർക്കും ലേവ്യർക്കും മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ഒരു തിരശ്ശീലയാൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ രണ്ടായി വേർതിരിച്ചിരുന്നു. അന്തർമന്ദിരത്തിൽ നിയമപ്പെട്ടകം ഇല്ലാതിരുന്നതിനാൽ അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്നു. ഈ ദേവാലയത്തിന് മുൻപിലുള്ള യാഗപീഠം കല്ലുകൊണ്ടാണ് പണി കഴിപ്പിച്ചിരുന്നത്. വർഷങ്ങളായി നടന്നു വന്നിരുന്ന കലാപങ്ങളും ആക്രമണങ്ങളും നിമിത്തം സെരുബാബേലിന്റെ ദേവാലയവും പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയാണുണ്ടായത്. സിറിയയിലെ രാജാവായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് BC 169 യെരുശലേമിനെ പിടിച്ചെടുക്കുകയും യഹൂദന്മാർക്ക് നിഷിദ്ധമായിരുന്ന പന്നിമാംസം യാഗപീഠത്തിൽ ബലിയർപ്പിക്കുകയും ദൈവാലയം അശുദ്ധമാക്കുകയും ചെയ്തു. യഹൂദർ തങ്ങളുടെ ന്യായപ്രമാണത്തെ ലംഘിച്ച് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിനായി അവൻ സെരുബാബേലിന്റെ ദേവാലയത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയായ ഒരു യാഗപീഠം പണികഴിപ്പിക്കുകയും ന്യായപ്രമാണ ഗ്രന്ഥങ്ങളെ കീറിക്കളയുകയും അനേക യഹൂദന്മാരെ കൊല്ലുകയും ചെയ്തു. BC 166 മുതൽ 161 വരെ യഹൂദന്മാരുടെ നേതാവായിരുന്ന യൂദാസ് മക്കാബിയാസ് സുറിയ രാജാവിനെ തോൽപ്പിക്കുകയും യെരുശലേമിനെ കൈവശമാക്കുകയും ചെയ്തു. അശുദ്ധമായിരുന്ന ദേവാലയത്തെ ശുദ്ധീകരിച്ച് അതിനെ വീണ്ടും പ്രതിഷ്ഠിച്ചു. പുതിയ ധൂപപീഠം, കാഴ്ചയപ്പമേശ, നിലവിളക്ക് മുതലായ ഉപകരണങ്ങൾ പണികഴിപ്പിച്ച് അവിടെ ആരാധന പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വളരെ ആഡംബരത്തോടും വിശുദ്ധാചാരണങ്ങളോടും കൂടെയാണ് ദേവാലയം ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിച്ചത്. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് യോഹന്നാൻ 10:22 പറയുന്ന പ്രതിഷ്ഠോത്സവം പിൽക്കാലങ്ങളിൽ അവർ ആചരിച്ചു വന്നിരുന്നത്. എട്ട് ദിവസം നീണ്ടതായിരുന്നു ഈ പ്രതിഷ്ഠോത്സവം. ദൈവാലയത്തിൻ്റെ മുൻവശം അവർ സ്വർണ്ണ കിരീടം കൊണ്ടാണ് അലങ്കരിച്ചിരുന്നത്. ആ ദിവസങ്ങളിൽ യെരുശലേം പട്ടണം മുഴുവൻ ദീപങ്ങളാൽ അലങ്കരിച്ചിരുന്നതിനാൽ പ്രകാശോത്സവം എന്നും ഇതറിയപ്പെട്ടിരുന്നു. ഈ ദൈവാലയം ഹേരോദാവിൻ്റെ ദേവാലയം വരെ ഏതാണ്ട് 400 സംവത്സരങ്ങൾ നിലനിന്നിരുന്നതായി ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. 5-ാമത്തെ ദേവാലയം ഹേരോദാവിൻ്റെ ദേവാലയമാണ്. യെരുശലേം ദേവാലയം പുതുക്കി പണിതവനും വൻ നഗരങ്ങൾ, കോട്ടകൾ, ഗോപുരങ്ങൾ, മാളികകൾ എന്നിവയുടെ നിർമ്മിതാവുമൊക്കെ ആയിട്ടാണ് ഹേരോദാവ് ലോകചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ചരിത്രം അവനെ മഹാനായ ഹേരോദാവ് എന്ന് വിളിപ്പേര് നൽകിയിരുന്നു എങ്കിലും വ്യക്തിപരമായി പ്രവൃത്തിയിലും സ്വഭാവത്തിനും അവന് യാതൊരു മഹത്വവും അവകാശപ്പെടുവാനില്ലായിരുന്നു. തൻ്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളിൽ പലരെയും കൊല്ലുകയും ധനവാന്മാരായ അനേക യഹൂദന്മാരെയും നിരവധി ശിശുക്കളെയും നിഷ്കരണം വധിക്കുകയും ചെയ്ത താൻ മഹാകോപിഷ്ടനും ദുർമാർഗിയുമായിരുന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ പ്രഭാവകാലത്ത് ആദ്യമായി റോമർ ഈജിപ്തിനെ അഥവാ മിസ്രൈമിനെ കീഴ്പ്പെടുത്തിയ ശേഷം BC 63 യഹൂദന്മാർക്ക് അവരുടെ ദേശത്തെ ഭരിക്കുവാനുള്ള ശക്തി ക്രമേണ ക്ഷയിച്ചുകൊണ്ടിരുന്നു. ആകയാൽ അതിനെ ഭരിക്കുവാനുള്ള അവകാശം BC 47 റോമാക്കാർ ഏദോമന്യായ അന്തിപ്പേത്തർക്ക് പ്രദാനം ചെയ്തു. ഇവൻ യഹൂദനായിരുന്നില്ല, പ്രത്യുത ഒരു ഏദോമ്യനായിരുന്നു. ഹേരോദ അന്തിപ്പേത്തറിന് അല്ലെങ്കിൽ അന്തിപ്പാസിന് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അവരിൽ സമർത്ഥനും ബുദ്ധിമാനുമായിരുന്നു മഹാനായ ഹേരോദാവ്. അന്തിപ്പേത്തർ തൻ്റെ മകനായിരുന്ന ഹേരോദാവിനെ ഗലീലയുടെ മേലാധികാരിയാക്കി. വാസ്തവത്തിൽ മാർക്ക് ആന്റണി റോമൻ സെനറ്റിൽ സ്വാധീനം ചെലുത്തി അവനെ വാങ്ങിക്കൊടുത്തതാണ് യഹൂദന്മാരുടെ രാജാവെന്ന പദവി. അങ്ങനെ BC 37 റോമൻ സാമ്രാജ്യ ഭരണാധികാരികൾ ഹേരോദാവിനെ ഗലീലയുടെ മേലാധികാരിയാക്കി. എങ്കിലും യഹൂദന്മാർക്ക് ഇവൻ സ്വീകാര്യനായിരുന്നില്ല. ഈ ഹേരോദാവാണ് യേശുക്രിസ്തുവിൻ്റെ ജനനസമയത്ത് യഹൂദിയുടെ രാജാവായിരുന്നത്. Matthew 2:1, Luke 1:5. ഇവൻ്റെ കാലത്ത് പലപ്പോഴും ഇവനെതിരെ കലാപങ്ങൾ നടന്നിരുന്നു. ഒരു പ്രകാരത്തിലും ജനസ്വാധീനം നേടുവാൻ മഹാനായ ഹേരോദാവിന് കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തന്നോട് തന്നെ അല്ലാതെ മറ്റാരോടും ആത്മാർത്ഥത കാണിക്കുവാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ആത്മാർത്ഥത എന്ന ഗുണം തൊട്ട് തേച്ചിട്ടില്ലാതെ കേവലം സ്വാർത്ഥമതികളായി കാലം പോക്കുന്നവർ ഹേരോദാവിനെ പാഠമാക്കേണ്ടതാണ്. തികച്ചും അധാർമികനായി ജീവിച്ചിരുന്ന ഹേരോദാവിന് അവൻ അറിയിക്കുന്ന പ്രതിഫലം തന്നെ ലഭിച്ചു. 100 കണക്കിന് ശിശുക്കളെയും തൻ്റെ സ്വന്തം ഭാര്യയെയും ഉൾപ്പെടെ അനേകരെ വധിച്ച അവൻ വെറുപ്പുളവാക്കുന്ന ഒരു രോഗത്താൽ ബാധിതനായിത്തീർന്നു. യഹൂദ ചരിത്രകാരനായ ജോസിപ്പസ് അതേപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദേഹം മുഴുവൻ സഹിച്ചുകൂടാത്ത ചൊറിച്ചിൽ, തുടർച്ചയായി വയറ്റിൽ അസഹ്യമായ വേദന, കാലിൽ നീര് വെച്ച് വീങ്ങിയ മുഴകൾ, അഴുകി പുഴുവരിക്കുന്ന ഗുഹ്യാവയവം, കിടക്കുവാൻ കഴിയാത്ത ശ്വാസംമുട്ട്, എല്ലാ അവയവങ്ങളിലും കോച്ചിപ്പിടുത്തം, ഇവയെല്ലാമായിരുന്നു ഈ മഹാന് അവസാന നാളുകളിൽ കൂട്ടിനുണ്ടായിരുന്നത്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും തൻ്റെ പിതാവായ അന്തിപ്പേട്ടേറിനെ വധിക്കുവാൻ ഈ ദുഷ്ടൻ കൽപ്പന നൽകിയതായി ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. കഥാനായകൻ റോമൻ കൈസറെ പ്രീതിപ്പെടുത്തിയിരുന്നതിനാൽ താൻ റോമാ സാമ്രാജ്യത്തിന് സ്വീകാര്യനായിരുന്നു. എന്നാൽ തൻ്റെ മക്കൾക്ക് ആ ആനുകൂല്യം ലഭ്യമാവുകയില്ല എന്നറിയാമായിരുന്നതിനാൽ അഞ്ചു ഭാര്യമാരിലായി തനിക്ക് ജനിച്ചിരുന്ന മക്കൾക്കായി ദേശം വിഭജിച്ചു നൽകി. AD 4 തൻ്റെ ചരിത്രം അവസാനിക്കുകയാണ്. AD 4 ദൈവാലയ നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ മഹാനായ ഹേരോദാവിനെ ഒന്ന് തൊട്ടു കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് ദൈവാലയം എന്ന വിഷയത്തിലേക്ക് മടങ്ങാം. സെരുബാബേലിൻ്റെ ദൈവാലയം പലവട്ടമുണ്ടായ യുദ്ധങ്ങളെ തുടർന്ന് അശക്തമാക്കപ്പെടുകയും കാലക്രമേണ അത് ക്ഷയിച്ചു പോവുകയും ചെയ്തു. യഹൂദന്മാരുടെ ഇടയിൽ കുപ്രസിദ്ധി ആർജിച്ചിരുന്ന മഹാനായ ഹേരോദാവ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാനായിട്ട് യെരുശലേം ദേവാലയം പുതുക്കിപ്പണിയുവാൻ ആരംഭിച്ചത് BC 20 ആയിരുന്നു. എല്ലാം ഒന്നിച്ച് പൊളിച്ചു പണിയാതെ ഭാഗം ഭാഗമായി പൊളിച്ചു പണിത് ഹേരോദാവ് ദേവാലയത്തിന് ഏകദേശം അതിൻ്റെ പഴയ പ്രൗഢി നൽകി. ഹേരോദാവ് പുതുക്കപ്പെടുന്ന ഈ ദേവാലയത്തിലാണ് യേശു പ്രവേശിച്ചത്. 46 സംവത്സരങ്ങൾ കൊണ്ടാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചത്. യേശുവിൻ്റെ കാലത്തും പ്രസ്തുത ദേവാലയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. AD 70 തീത്തോസ് ദേവാലയം നശിപ്പിക്കുന്നതിന് 7 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് അതിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടത്. മോറിയാമലയുടെ ചെരുവിൽ വലിയ കല്ലുകൊണ്ട് അസ്ഥിവാരമിട്ട് ഇതിനകത്ത് മണൽ നിറച്ച് ഇപ്രകാരം ആ മലയിലുള്ള പീഠഭൂമിയെ വിശാലമാക്കി. 25 അടി പൊക്കത്തിൽ ഈ സമതലത്തിൻ്റെ ചുറ്റിലുമായി ഒരു മതിൽ പണി കഴിപ്പിച്ച് അതിനകത്തായിരുന്നു ദേവാലയം നിർമ്മിച്ചിരുന്നത്. അതായത് ഇപ്രകാരമുള്ള ഈ സമതലത്തെ 4 വശത്തുനിന്നും താങ്ങി നിർത്തിയിരുന്ന സംരക്ഷണ മതിലിന് 25 അടി പൊക്കമുണ്ടായിരുന്നു എന്ന് സാരം. പ്രസ്തുത സംരക്ഷണ മതിലിൻ്റെ പാർശ്വഭാഗങ്ങളിലായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ രാജാവ് 9 ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു. 4 വടക്ക് 4 തെക്ക് 4 കിഴക്ക് 1 എന്നിങ്ങനെയായിരുന്നു ഈ ഗോപുരങ്ങളുടെ സ്ഥാനം. ഈ ഗോപുരങ്ങളിലൂടെ വേണം ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുവാൻ. ഈ ഗോപുരങ്ങളെല്ലാം പ്രൗഢഗംഭീരങ്ങളായിരുന്നു. ഈ ഗോപുരങ്ങളെല്ലാം വളരെ പ്രൗഢി ആർജിച്ചിരുന്നു. അതിൻ്റെ വശങ്ങളിൽ സ്വർണവും വെള്ളിയും കണത്തിൽ പൂശിയിരുന്നു. ഗോപുരങ്ങളുടെ എല്ലാം മുകളിൽ ഓരോ കാവൽ മാടം ഉണ്ടായിരുന്നു. കിഴക്കേ ഗോപുരവാതിൽ മുഴുവൻ താമ്രമായിരുന്നതിനാൽ അത് കാഴ്ചയ്ക്ക് അതിസുന്ദരമായിരുന്നു. ജോസിഫസിൻ്റെ അഭിപ്രായത്തിൽ ഈ ഗോപുരം മേത്തനമായ കൊരിന്ത് താമ്രം കൊണ്ട് പണി കഴിപ്പിച്ചിരുന്നു എന്ന് കാണുന്നു. ഇതാണ് സുന്ദരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജോസിഫസിൻ്റെ അഭിപ്രായമാണിത്. ഈ ഗോപുരം മേത്തനമായ കൊരിന്ത് താമ്രം കൊണ്ട് പണി കഴിപ്പിച്ചിരുന്നത് ആയിരുന്നു അത്രേ. അതുകൊണ്ട് ഇതിനെ സുന്ദരം എന്ന പേരിനാൽ അറിയപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 3:2 ഇതിൻ്റെ വാതിൽ വളരെ വിശാലമായിരുന്നു. ഓരോ ഗോപുരത്തിൻ്റെയും വാതിൽ കഥകൾക്ക് 20 മുഴം പൊക്കവും 10 മുഴം വീതിയും ഉണ്ടായിരുന്നു. വലിയ സമതലത്തിന് ചുറ്റിനുമായി മതിലിന് ഉൾഭാഗത്ത് മനോഹരങ്ങളായ മണ്ഡപങ്ങളും രാജാവ് പണി കഴിപ്പിച്ചിരുന്നു. കിഴക്കു ഭാഗത്തുള്ളതാണ് ശലോമോൻ്റെ മണ്ഡപം. യോഹന്നാൻ 10:23, അപ്പോസ്തലപ്രവൃത്തി 3:11, 5:12. ദൈവാലയ മുറ്റത്ത് വലിയ കൽത്തൂണുകളിന്മേൽ താങ്ങി നിർത്തിയിരുന്ന മുഗൾ തട്ടുകൾ അല്ലെങ്കിൽ മട്ടുപ്പാവ് ഉള്ള വരാന്തയാണിത്. ഇവിടെ യഹൂദന്മാർ ഉലാത്തുക പതിവായിരുന്നു. യോഹന്നാൻ 10:23, അപ്പോസ്തലപ്രവൃത്തി 3:11, 5:12. ഈ ദൈവാലയത്തിന് പലവിധത്തിലുള്ള പ്രഹാരങ്ങൾ ഉണ്ടായിരുന്നു. പ്രഹാരങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് മുൻപായി പറയട്ടെ, അവ ഓരോന്നും തട്ടുതട്ടായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഓരോ തട്ടുകൾക്കും ഇടയിൽ ഓരോ ചെറിയ ചുവരും പടിക്കെട്ടുകളും കാണാമായിരുന്നു. പ്രാകാരങ്ങൾ ഏവയെന്നാൽ പുരോഹിതന്മാരുടെ പ്രാകാരം, ഇസ്രായേൽ പുരുഷന്മാരുടെ പ്രാകാരം, സ്ത്രീകളുടെ പ്രാകാരം, ജാതികളുടെ പ്രാകാരം എന്നിവയാണവ. ദൈവാലയത്തോട് അടുത്തുള്ള ഭാഗത്താണ് പുരോഹിതന്മാരുടെ പ്രാകാരം സ്ഥിതി ചെയ്തിരുന്നത്. പുരോഹിതന്മാരുടെ പ്രാകാരത്തിന് സമീപത്തായി ഇസ്രായേൽ പുരുഷന്മാരുടെ പ്രാകാരം സ്ഥിതി ചെയ്യുന്നു. അതിനടുത്ത് സ്ത്രീകളുടെ പ്രാകാരവും ഏറ്റവും വെളിയിൽ ജാതികളുടെ പ്രാകാരവും കാണപ്പെടുന്നു. ഗോപുരങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഗോപുരങ്ങളിലൂടെയാണ് ദൈവാലയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഈ കോമ്പൗണ്ടാണ് ജാതികളുടെ പ്രാകാരം എന്നറിയപ്പെടുന്നത്. ഇവിടെ യഹൂദന്മാർക്കും ജാതികൾക്കും നിർബാധം കടന്നു വരുന്നതിന് അനുവാദമുണ്ടായിരുന്നു. അതിവിശാലമായ മുറ്റമാണിത്. ദേവാലയത്തിലെ യാഗത്തിനാവശ്യമായ കാള, ആട്, പ്രാവ് മുതലായവയെ വിൽക്കുന്ന ചന്ത പോലെ ഈ സ്ഥലം ഉപഹരിച്ചിരുന്നു. എബ്രായ മുദ്രയുള്ള വിശുദ്ധ നാണയം മാത്രം ദൈവാലയത്തിൽ ക്രയവിക്രയം നടത്തിയിരുന്നതിനാൽ അന്യനാടുകളിൽ നിന്ന് ദൈവാലയം സന്ദർശിക്കുന്നവർക്ക് നാണയങ്ങൾ മാറ്റിക്കൊടുക്കുന്നതിന് പൊൻവാണിഭശാലകളും ഈ പ്രാകാരത്തിൽ പ്രവർത്തിച്ചിരുന്നു. മത്തായി 21:12. ജാതികളുടെ പ്രാകാരത്തെ ഒരു മതിൽ കെട്ട് ദൈവാലയത്തിൽ നിന്നും വേർതിരിച്ചിരുന്നു. ഈ മതിലിനെ സോരഗ് എന്നാണ് വിളിച്ചിരുന്നത്. ജാതികളുടെ പ്രാകാരത്തിൽ നിന്നും അല്പം ഉയരത്തിലായിട്ടാണ് ദൈവാലയം നിർമ്മിച്ചിരിക്കുന്ന മൈതാനം സ്ഥിതി ചെയ്യുന്നത്. ഈ മൈതാനത്തിനും ജാതികളുടെ പ്രാകാരത്തിനും മധ്യയുള്ള ചുവരാണ് സോരഗ് എന്നും നാം മനസ്സിലാക്കിയല്ലോ. ജാതികളുടെ പ്രാകാരത്തിൽ നിന്ന് ഉയർന്ന മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാൻ പടിക്കെട്ടുകൾ നിർമ്മിച്ചിരുന്നു. ജാതികളുടെ പ്രാകാരം കഴിഞ്ഞാൽ അടുത്തത് സ്ത്രീകളുടെ പ്രാകാരമാണ്. സ്ത്രീകളുടെ പ്രാകാരത്തിൽ ദൈവാലയത്തിൻ്റെ വടക്കും തെക്കും കിഴക്കും ഭാഗങ്ങളിൽ അവർക്കായി പ്രത്യേകം ഗ്യാലറികൾ നിർമ്മിച്ചിരുന്നു. ഒരു സ്റ്റേഡിയത്തിൽ എന്നതുപോലെ ഗ്യാലറികളിലേക്ക് കടക്കുവാൻ പടിക്കെട്ടുകൾ സഹായിച്ചിരുന്നു. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ കൂടി പ്രവേശിക്കുന്നവർക്ക് നേരെ സ്ത്രീകളുടെ പ്രാകാരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞിരുന്നു. യഹൂദന്മാർ ഈ വാതിലിൽ കൂടി ദൈവാലയാങ്കണത്തിൽ കടന്നാൽ ആദ്യം സ്ത്രീകളുടെ പ്രാകാരത്തിലാണ് എത്തുക. സ്ത്രീകളുടെ പ്രാകാരത്തിൽ നിന്നും വീണ്ടും അല്പം ഉയരത്തിലാണ് ഇസ്രായേൽ പുരുഷന്മാരുടെ പ്രാകാരം സ്ഥിതി ചെയ്തിരുന്നത്. ഇവയ്ക്ക് തമ്മിലും മധ്യത്തിലായി ഒരു ചെറിയ ചുവർ ഉണ്ടായിരുന്നതായി അനുമാനിക്കപ്പെടുന്നു. പുരുഷന്മാരുടെ പ്രാകാരവും ദൈവാലയ മൈതാനത്തിൻ്റെ ദിക്കും വടക്കും കിഴക്കും ഭാഗങ്ങളായിരുന്നു. സ്ത്രീകളുടെ പ്രാകാരത്തിൽ നിന്ന് വിശാലമായ ഒരു വാതിൽ മുഖാന്തരമാണ് അല്പം ഉയരത്തിലുള്ള പുരുഷന്മാരുടെ പ്രാകാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഈ വാതിലിനാകട്ടെ 50 മുഴം ഉയരവും 40 മുഴം വീതിയും ഉണ്ടായിരുന്നു. ആയതിനാൽ ദൈവാലയത്തിൽ ആരാധന നടക്കുന്ന സമയത്ത് സ്ത്രീകളുടെ പ്രാകാരത്തിൽ വന്നു നിന്നാൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും കാണുവാൻ കഴിഞ്ഞിരുന്നു. അടുത്തത് പുരോഹിതന്മാരുടെ പ്രാകാരമാണ്. ഈ പ്രാകാരത്തിന് മധ്യത്തിലാണ് ദൈവാലയം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. പുരോഹിതന്മാരുടെ പ്രാകാരത്തിൽ അവർക്ക് മാത്രമേ പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. സ്വർണവും താമ്രവും വെള്ളക്കല്ലുകളും പലതരം വിചിത്ര വേലകളും കൊണ്ട് അലങ്കൃതമായിരുന്ന ദേവാലയം അതിൻ്റെ സകല പ്രൗഢിയോടും കൂടെ ഈ പ്രാകാരത്തിൻ്റെ മധ്യത്തിൽ പരിലസിച്ചിരുന്നു. പ്രാകാരങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? സമാഗമന കൂടാരത്തിലും ശലോമോന്റെ ദൈവാലയത്തിലും സെരുബാബേൽ പണികഴിപ്പിച്ച ദൈവാലയത്തിലും മറ്റും അവയുടെ പ്രാകാരങ്ങൾ ദൈവാലയത്തിൻ്റെ തറനിരപ്പിൽ തന്നെ ആയിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ഹേരോദാവിൻ്റെ ദൈവാലയത്തിൽ അപ്രകാരമായിരുന്നില്ല. ഒരു പ്രാകാരം കഴിഞ്ഞാൽ അല്പ ഉയരത്തിലായി അടുത്ത പ്രാകാരം, അതിനും അല്പ ഉയരത്തിലായി അടുത്ത പ്രാകാരം, ഇവയെ തമ്മിൽ വേർതിരിച്ചും കൊണ്ട് ചെറിയ ചുവരുകളും പടിക്കെട്ടുകളും, ഇവിടെയെല്ലാം കേന്ദ്രഭാഗത്തായി ദൈവാലയവും പുരോഹിതന്മാരുടെ പ്രാകാരം ഒഴികെയുള്ളവയെല്ലാം ദൈവാലയത്തിൻ്റെ വടക്കും തെക്കും കിഴക്കും ഭാഗങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുരുക്കമായി, മലയുടെ മുകളിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ദൈവാലയം തട്ടുതട്ടായി ഉയർന്നു നിൽക്കുന്ന പ്രാകാരങ്ങളാൽ ചുറ്റപ്പെട്ടതായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും രണ്ട് മുറികളായി വിഭാഗിക്കപ്പെട്ടിരുന്നു. ഈ ഭാഗം അശുദ്ധമാകാതിരിക്കുവാനുള്ള മുൻകരുതലായിട്ട് 1000 പുരോഹിതന്മാരെ കൽപ്പണി പഠിപ്പിച്ചെടുത്തതാണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പണി കഴിപ്പിച്ചിരുന്നത്. വിശുദ്ധ സ്ഥലത്തിൻ്റെ ഉയരവും നീളവും 40 മുഴം വീതിയും വീതി 20 മുഴവുമായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ നീളവും വീതിയും ഉയരവും 20 മുഴം വീതമായിരുന്നു. ഒരു തിരശീലയാൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ രണ്ടായി വേർതിരിച്ചിരുന്നു. ഈ തിരശീലയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ താൻ പ്രാണനെ വിടുമ്പോൾ മുകൾ തൊട്ട് അടിയോളവും രണ്ടായി ചീന്തപ്പെട്ടത്. എബ്രായർ 6:19, മത്തായി 27:51. സമാഗമന കൂടാരത്തിലെ പോലെ തിരശീലയ്ക്ക് മുൻപിലായി വിശുദ്ധ സ്ഥലത്ത് ധൂപപീഠവും തെക്കേ ചൂറിന് സമീപത്തായി കാഴ്ചപ്പമേശയും ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്താകട്ടെ ഒരു കല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹാപാപപരിഹാര ദിവസത്തിൽ പുരോഹിതൻ കൊണ്ടുചെല്ലുന്ന ധൂപകലശം ഈ കല്ലിന്മേലാണ് വച്ചിരുന്നത്. ശലോമോന്റെ ദൈവാലയത്തിലെ പോലെ ഇതിൻ്റെ മുൻപിലും ഒരു വലിയ മണ്ഡപം പണി കഴിപ്പിച്ചിരുന്നു. ഈ മണ്ഡപത്തിൻ്റെ ഉയരവും നീളവും 100 മുഴവും വീതി 11 മുഴവുമായിരുന്നു. ഈ മണ്ഡപത്തിൻ്റെ മുൻഭാഗം പുരോഹിതന്മാരുടെ പ്രാകാരമാകയാൽ അവിടെ നിന്ന് ഒരു വാതിൽ വഴിയായി മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഈ വാതിലിന് 20 മുഴം പൊക്കവും 10 മുഴം വീതിയും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കതകുകൾ മുഴുവൻ സ്വർണം പൊതിഞ്ഞിരുന്നു. ഈ കതകിന് മുൻപിൽ ബാബിലോന്യ നിർമ്മിതമായ ഒരു തിരശീല തൂക്കിയിരുന്നു. മണ്ഡപത്തിൻ്റെ മുൻപിലായി പുരോഹിതന്മാരുടെ പ്രാകാരത്തിൽ ഒരു ഹോമയാഗപീഠം വെച്ചിരുന്നു. 2 നില പോലെയായിരുന്നു അതിൻ്റെ നിർമ്മാണം. കീഴ്ഭാഗത്തിന് 32 മുഴം നീളവും 33 മുഴം വീതിയും ഉണ്ടായിരുന്നു. മുകൾ ഭാഗത്തിനാകട്ടെ 24 മുഴം നീളവും 24 മുഴം വീതിയുമാണ് ഉണ്ടായിരുന്നത്. ഇത്ര വലിയ യാഗപീഠത്തിലേക്ക് കയറുവാൻ പടികൾ നിർമ്മിച്ചിരുന്നു. യാഗപീഠത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു താമ്രത്തൊട്ടിയും വെച്ചിരുന്നു. കേവലം 17 ഏക്കർ മാത്രമായിരുന്നു ടെമ്പിൾ മൗണ്ട്. 34 ഏക്കർ ആക്കി വിസ്താരപ്പെടുത്തിയാണ് ഹെരോദാവ് അവിടെ ദേവാലയം പണികഴിപ്പിച്ചത്. സ്വർണവും താമ്രവും വെള്ളക്കല്ലുകൊണ്ട് അലങ്കൃതമായിരുന്നു ദേവാലയം. അതിൽ പലതരം വിചിത്രവേലകൾ കൊത്തിവെച്ചിരുന്നു. ദൈവാലയത്തിന് ഒരു ചുറ്റുമതിൽ ഉണ്ടായിരുന്നതായി പറഞ്ഞിരിക്കുന്നു. ഈ മതിലിന് വെളിയിൽ വടക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ടായിരുന്നു അന്റോണിയ കോട്ട സ്ഥിതി ചെയ്തിരുന്നത്. ദൈവാലയത്തിൽ നിന്ന് കോട്ടയിലേക്ക് പോകുന്നതിന് പടിക്കെട്ടുകൾ നിർമ്മിച്ചിരുന്നു. പ്രസ്തുത കോട്ടയ്ക്കകത്തായിരുന്നു റോമൻ ഭരണാധികാരികളുടെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്നത്. മഹാനായ ഹെരോദാവ് ഇത് പുതുക്കിപ്പണിത് മാർക്ക് ആന്റണിയുടെ സ്മരണാർത്ഥം അന്റോണിയ കോട്ട എന്ന നാമകരണം ചെയ്തു. ആദ്യം അതിൻ്റെ പേര് ബാറിസ് എന്നായിരുന്നു. ഈ ദുർഗത്തിൽ റോമൻ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം താവളമടിച്ചിരുന്നു. പടയാളികൾ പൗലോസിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയത് ഈ കോട്ടയ്ക്കകത്തേക്കാണ്. യെരുശലേം ദേവാലയവും അന്റോണിയ കോട്ടയും പുതുക്കി പണിതത് കൂടാതെ ഒരു രംഗസ്ഥലവും അനേക മാളികകളും വേറെ 2 കോട്ടകളും ഹെരോദാവ് പണികഴിപ്പിച്ചിരുന്നു. ദേവാലയത്തിൻ്റെ കിഴക്കേ മതിൽ കെട്ടിന് വെളിയിലുള്ള അഗാധമായ താഴ്വരയാണ് യഹോശാഫാത്ത് താഴ്വര. യഹോശാഫാത്ത് താഴ്വര കൂടിയാണ് കിത്രോൻ തോട് ഒഴുകിയിരുന്നത്. ദൈവാലയ മതിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു വാതിലിൽ കൂടി കടന്നു പോകയാൽ അത് താഴ്വരയുടെ മുകളിൽ കെട്ടപ്പെട്ടിരുന്ന പാലം മുഖാന്തരം യെരുശലേമിലെ ജനക്കോടികൾ തിങ്ങിപ്പാർക്കുന്ന അക്ര എന്ന നഗരവുമായി ബന്ധിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ തെക്കുഭാഗത്തും 2 വാതിലുകൾ ഉണ്ടായിരുന്നു. പട്ടണത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ നിന്ന് ജാതികളുടെ പ്രാകാരത്തിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു. ദൈവാലയത്തെ രാഷ്ട്രത്തിൻ്റെ തിലക്കുറിയായി എല്ലാവരും കണക്കാക്കിയിരുന്നു. ദൈവാലയത്തിൻ്റെ മുകൾ ഭാഗം മുഴുവൻ സ്വർണം പൂശി അതിമനോഹരമായിരുന്നു. കർത്താവായ യേശുവിൻ്റെ കാലത്ത് ദൈവാലയത്തിൻ്റെ വാർഷിക വരുമാനം $5 മില്യൺ ആയിരുന്നു. ഇടിഞ്ഞു പോകാതെ കല്ലിനുമേൽ കല്ല് ശേഷിക്കുകയില്ല. ലൂക്കോസ് 21:5 എന്ന കർത്താവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് കേവലം 40 വർഷങ്ങൾക്കുള്ളിൽ ദൈവാലയത്തിൻ്റെ പതനം സംഭവിച്ചു. $അനേക മില്യൺ വിലപ്പിടിപ്പുള്ള ഒരു സ്ഥാപനമായി യെരുശലേം ദേവാലയത്തെ റോമൻ ഭരണകൂടം മനസ്സിലാക്കിയതിനാലാണ് 770 തീത്തോസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ ദൈവാലയം തകർക്കപ്പെട്ടത്. ദൈവാലയത്തിലെ വിലപ്പിടിപ്പുള്ള വസ്തുവകൾ കൊള്ളയടിച്ച റോമൻ സൈന്യം ദൈവാലയത്തിന് തീവച്ചു. അതിലെ സ്വർണമെല്ലാം ഉരുകി താഴെയുള്ള ഫൗണ്ടേഷൻ വരെ ഇറങ്ങിയെന്ന ധാരണയിലാവാം. ആനകളെ കൊണ്ട് വന്ന് ഇരുമ്പ് കലപ്പകളിൽ പൂട്ടി ദൈവാലയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഉഴുതുമറിച്ചത്. ഇനിയും ആറാമതായി യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന മന്ദിരമാണ്, യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദേവാലയം. വചനം ജഡമായി തീർന്നാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമെന്ന തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നത്. യോഹന്നാൻ 1:14, 2000 ആണ്ടുകൾക്കപ്പുറത്ത് യഹൂദ്യാദേശത്ത് മറിയയുടെ മകനായി ജനിച്ച യേശുവിന് ഒരു മനുഷ്യപിതാവ് ഇല്ലായിരുന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെടുവാൻ പ്രസാദിച്ചത് അത്ഭുതങ്ങളിൽ അത്ഭുതമത്രേ. 1 തിമോത്തിയോസ് 3:16. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമേരിക്കൻ ചന്ദ്രയാത്രികർ പറഞ്ഞതായ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായി അവർ ചന്ദ്രൻ വെച്ച് പറഞ്ഞ ഒരു സങ്കീർത്തന ശലകമാണ് അത്. ഇപ്രകാരമാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. രണ്ടാമത്തേതാകട്ടെ, അവർ ഭൂമിയിൽ മടങ്ങിയെത്തിയ ശേഷം പറഞ്ഞതാണ്. അതെന്താണെന്ന് ശ്രദ്ധിക്കുക. മനുഷ്യൻ ചന്ദ്രനിൽ കാലൂന്നി നടന്നല്ല, നേരെ മറിച്ച് ദൈവം ഭൂമിയിൽ നടന്നു എന്നതാണ് ആശ്ചര്യം. അതെ, ചരിത്രത്തെ AD എന്നും BC എന്നും വിഭജിച്ചുകൊണ്ട് ചരിത്രമധ്യേ സൃഷ്ടാവ് ഭൂമിയിൽ നടന്നതിൻ്റെ കാൽപ്പാടുകൾ നമുക്ക് കാണാമല്ലോ. ശാസ്ത്രം അതിൻ്റെ നവീനതകളുടെ ഉച്ചകോടിയിലേക്ക് കുതിക്കുമ്പോഴും പ്രപഞ്ചത്തിലെവിടെയും ദൈവമഹത്വം പ്രകടമായിരിക്കുന്നത് കണ്ടെത്തുവാൻ കഴിയുന്നവർ ബുദ്ധിജീവികളിൽ പോലും ഇന്ന് വിരളമല്ല. ദൈവവിശ്വാസം വിഡ്ഢിത്തമാണെന്ന് പറയുന്നവർ ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമനെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ നിന്ന് പഠിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ നിന്നെങ്കിലും പഠിക്കട്ടെ. 1 അല്ല 2 വട്ടം തനിക്ക് ദൈവം പ്രത്യക്ഷനായതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവമില്ല എന്ന് പറയുന്നത് മൂഢജൽപ്പനമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതിനെക്കുറിച്ചാണല്ലോ നാം ചിന്തിക്കുന്നത്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് നോക്കുക. ആലയത്തെക്കുറിച്ചുള്ള എരിവിൽ കർത്താവായ യേശു പുരോഹിതൻ എന്ന നിലയിൽ ആലയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിവശലാക്കരുത് എന്ന് പ്രസ്താവിച്ച ശേഷമാണ് ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് പറഞ്ഞത്. ഈ മന്ദിരമെന്ന കർത്താവ് ഉദ്ദേശിച്ചത് തൻ്റെ ശരീരത്തെയായിരുന്നു. യോഹന്നാൻ 2:14, 17, 21. നമ്മുടെ കർത്താവ് യഹൂദന്മാരോട് പ്രസ്താവിച്ച പ്രകാരം തിരുശരീരം മനുഷ്യരാൽ പൊളിക്കപ്പെടുക തന്നെ ചെയ്തു. 3 ദിവസങ്ങൾക്ക് ശേഷം തന്നെത്താൻ പണിയപ്പെടുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച് തിരുവചനം എന്തു പറയുന്നു? 1, വചനം ജഡമായി തീർന്ന ശരീരം, യോഹന്നാൻ 1:14. 2, പാപജഡത്തിൻ്റെ സാദൃശ്യമുള്ള ശരീരം, റോമർ 8:3. 1 യോഹന്നാൻ 3:5, അഥവാ പാപരഹിതമായ ശരീരം. 3, ദൈവം വെളിപ്പെട്ട ശരീരം, 1 തിമോത്തിയോസ് 3:16. 4, കൈപ്പണിയല്ലാത്ത കൈതൊടാത്ത പുരുഷനിൽ നിന്നല്ലാത്ത ശരീരം, എബ്രായർ 9:11. 2 ദാനിയേൽ 2:45. 3:15. 4:4. 5, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത സൃഷ്ടാവിൽ ഉൾപ്പെട്ട ശരീരം, എബ്രായർ 9:11. 6, വലിപ്പവും പൂർണ്ണതയുമുള്ള ആദാമിൻ്റെ ശരീരത്തെക്കാൾ മികച്ച ശരീരം, എബ്രായർ 9:11. 7, ദൈവം ഒരുക്കിയ മനുഷ്യ പാപരഹിത പാപപരിഹാരാർത്ഥം രക്തം ചീന്തുവാൻ നുറുക്കപ്പെട്ട ശരീരം, എബ്രായർ 10:4-5. ഒരു നിമിഷം നമുക്ക് മറുവമലയിലെ ക്രിസ്തുവിനെ ശ്രദ്ധിക്കാം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ പാപം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു, ലൂക്കോസ് 9:29. ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു മനോഹര ചിത്രമാണ്. ഇതേ സംഭവം തന്നെ വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാവട്ടെ. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ട് അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചുവെന്നാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിന് പുനരുത്വാന സ്വഭാവം ഉണ്ടായിരുന്നു. ഭൗമിക ലോകത്തിലെ മായകൾക്ക് അതീതമായിരുന്നു അവൻ്റെ ശരീരം. ഉത്തമഹിതത്തിലെ പ്രിയനായ യേശുവിനെ തൻ്റെ തിരുശരീരത്തെക്കുറിച്ച് ശൂലിയങ്കാരത്തിൽ വർണ്ണിക്കുന്നത് കേൾക്കേണ്ടത് തന്നെ. മത്തായി 5:10-18, പ്രസ്തുത സുന്ദരമായ തിരുശരീരാലയം നമുക്ക് വേണ്ടി തകർത്തത് ചുടുനിണം ഒഴുക്കുവാൻ മനസ്സായ ആത്മനാഥന് സ്നേഹത്തിൻ്റെ അപാരതയെ ആർക്കു വർണ്ണിക്കുവാൻ സാധിക്കും? ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.